ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
எந்த சுரூபத்தில் ஆத்மாவில் துக்கங்கள் நிலநிற்கின்றன என்னுள்ள ஞானம் உங்களுடைய சாரீரிகமாயோ மானசிகமாயோ உள்ள துக்கங்கள் இல்லாதாகத்தில்ல. ആ ജ്ഞാനം എന്ത് ചെയ്യുന്നു? ഈ ദുഃഖങ്ങളെല്ലാം തന്റേതാണ്, ഈ ദുഃഖങ്ങൾ താൻ അനുഭവിക്കുന്നു എന്നുള്ള അനുഭവത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ, അല്ലെങ്കിൽ ശരീരബോധത്തിന്, ശരീരത്തിലെ ആത്മബോധത്തിന് കാരണമായിരിക്കുന്ന ആ അജ്ഞാനത്തെ നിരസിക്കുന്നു. സ്വസ്വരൂപം ദുഃഖനിവൃത്തമാണ്, ആത്യന്തിക ദുഃഖനിവൃത്തമാണ് എന്നുള്ള ബോധം, ആ ബോധ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ മാറ്റുന്നു. അവിടെ തന്നിൽ ദുഃഖമില്ല. ഇവിടെയാണ് ദുഃഖം നിവൃത്തി സംഭവിക്കുന്നത്, ശരീരത്തിലല്ല, മനസ്സിലല്ല, തന്നിൽ. തന്നിൽ ദുഃഖം നിവൃത്തി സംഭവിക്കുന്നു. എന്തുകൊണ്ട്? തന്നിൽ ദുഃഖത്തിന് കാരണമായിരുന്ന അജ്ഞാനമാണ്. ശരീരത്തിന്റെ മനസ്സിന്റെ ദുഃഖമെല്ലാം തന്റേതായതിന് കാരണം എന്താണ്? തന്റെ അജ്ഞാനം. ദുഃഖമുണ്ട്, അത് വാസ്തവം തന്നെ, ശരീരത്തിനും മനസ്സിനുമുണ്ട്. അത് തന്റേതാക്കി വെച്ച്, ആ തന്റേതാക്കി വെച്ചത് എന്താണ്? അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ ദുഃഖങ്ങളെല്ലാം തന്നിലേക്ക് ആരോപിച്ചു. എന്നിലാണ് ദുഃഖം, ഞാൻ ദുഃഖിയാണ്, ഞാൻ വൃദ്ധനാണ്, ഞാൻ രോഗിയാണ്, ഞാൻ കഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ ഇതെല്ലാം തന്നിലേക്ക് ആരോപിച്ചു. ഇവിടെ എന്താണ് ജ്ഞാനം? എന്ത് ചെയ്യുന്നു? സ്വരൂപബോധത്തെ കൊടുക്കുന്നു. എന്താണ് ആ സ്വരൂപബോധം? തന്നിൽ അജ്ഞാനമില്ല, തന്നിൽ ദുഃഖമില്ല എന്ന് ആ ബോധം. എന്താ, ശരീരത്തിലുള്ള ദുഃഖത്തെ ഇല്ലാതാക്കുമില്ല, കാരണം തന്നിൽ ദുഃഖമില്ലെന്നേ പറയുന്നുള്ളൂ. ശരീരത്തിൽ ദുഃഖമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവിടുത്തെ ചർച്ച. തന്നിലില്ല, തന്റെ മനസ്സിൽ ദുഃഖമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, തന്നിൽ, തന്റെ ശരീരത്തിനും തന്റെ മനസ്സിനും എല്ലാ ആധാരമായിരിക്കുന്ന സ്വസ്വരൂപം ദുഃഖനിവൃത്തമാണ്. അപ്പൊ തന്നിൽ ദുഃഖമുണ്ട് എന്നുള്ളതാണ് അജ്ഞാനം. ആ അജ്ഞാനത്തിന്റെ നിവൃത്തിയെ സംഭവിക്കുന്നുള്ളൂ. അപ്പോ സ്വരൂപപ്രകാശം, തന്നില്ലാതെ ദുഃഖമില്ല. ഈ തത്വശ്രവണം കൊണ്ട് ഇത് സംഭവിക്കുന്നില്ല. എന്താണ് തത്വശ്രവണം കൊണ്ട്? വിജ്ഞാനം കൊണ്ട് നമ്മൾ ആർജിക്കുന്നത് ശാരീരികമായും മാനസികമായിട്ടുള്ള ഈ ദുഃഖങ്ങളുടെ നിവൃത്തിയാണ്. പക്ഷെ ആ ദുഃഖനിവൃത്തി എങ്ങനെ സംഭവിക്കണം? ദുഃഖം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോവുകയല്ല, സ്വസ്വരൂപത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോവുക, തന്നിൽ നിന്ന് അത് ഒഴിഞ്ഞു പോവുക. തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തക്ക രീതിയിൽ ആ ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ആ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളെ തന്റെ ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ? നല്ല ശക്തമായ തലവേദനയും പല്ലുവേദനയൊക്കെ വരുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് വിചാരിക്കുന്നു പോലും. അതുപോലെ താൻ എന്താഗ്രഹിക്കുന്നു? ഓഹ്, എനിക്ക് തലവേദന അല്ലെങ്കിൽ പല്ലുവേദന, അതാണ് ആദ്യം കരുതുന്നത്. എനിക്കാണ് പല്ലുവേദന, തലവേദന. ഞാൻ ആ ദുഃഖത്തെ അനുഭവിക്കുന്നത് കരുതുകയല്ല, സ്വാനുഭവമാണ്. അപ്പോ ഈ വേദന ഇവിടെ തന്നിലല്ല, വേദന നിൽക്കുന്നത് തന്റെ മനസ്സിലോ ശരീരത്തിലോ ആണ്. പക്ഷെ അങ്ങനെയല്ല, ആദ്യം തന്നെ ധരിക്കുന്നു എനിക്കാണ് വേദന, ഈ വേദന പോകാൻ എന്തോ ഉപായം, ഞാൻ ബ്രഹ്മമാണ്, അപ്പോ ബ്രഹ്മമാകുന്ന എനിക്ക് വേദനയില്ല, ഇങ്ങനെ ഭാവന ചെയ്യുന്നു. അപ്പൊ ശരീരത്തിന്റെ ദുഃഖത്തെ ആദ്യം തന്നിലേക്ക് ആരോപിക്കുന്നു, തന്നിലേക്ക് ആരോപിച്ചിട്ട് അതിനെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഭാവന ചെയ്യുന്നു. ഒരു പ്രയോജനമുണ്ട്, രണ്ട് വേദന, വേദന അധികരിക്കത്തേ ഉള്ളൂ, രണ്ട് വേദന. ഇത്രയും മനസ്സിന് സ്വസ്ഥത ഇല്ലാത്തപ്പോ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന വേദന, പിന്നെ അനുഭവിക്കുന്ന വേദന. വിശേഷിച്ചെന്ത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ആദ്യം വേദനയെ തന്റേതായി കരുതുന്നു, എന്നിട്ട് ആ തന്റെ വേദന, ശരീരത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ വേദനയെ നിവർത്തിക്കാൻ ബ്രഹ്മജ്ഞാനത്തെ ആശ്രയിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ആ വേദന മാറണമെങ്കിൽ എന്ത് വേണം? അവിടെ എത്രയും പെട്ടെന്ന് പാരാസെറ്റമോള് കഴിക്കുക, കർമ്മമാണ് അവിടെ ആവശ്യം. വേദന മാറും. അതിന് ബ്രഹ്മജ്ഞാനത്തിന്റെ ഇത്രയും ആയാസപ്പെട്ടു വേദാന്ത ശ്രമത്തിന്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് സാധിക്കേണ്ടതല്ല. അവിടെ എന്ത് ചെയ്യുന്നു? ശാരീരികം മാനസികവുമായുള്ളതെല്ലാം തന്നിലേക്ക് ആരോപിച്ചിട്ട് അതിന്റെ ഉപായം തന്റേതാണെന്ന് കരുതി പിന്നെ അതിന്റെ ഉപായത്തിലുള്ള വഴികൾ ആരായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. സ്വസ്വരൂപം ദുഃഖ നിവൃത്തമാണ്. സ്വസ്വരൂപത്തിൽ ഇതൊന്നുമില്ല, ദുഃഖങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട്? അത് നിത്യനിവൃത്ത സ്വരൂപമാണ് എന്നുള്ള ആ ബോധത്തിൽ ഈ ആരോപങ്ങളെല്ലാം നിവർത്തിക്കുന്നു. എന്റെ ശരീരത്തിന്റെ, എന്റെ മനസ്സിന്റെ, എന്റേതായി മാറിയ ദുഃഖങ്ങൾ ഇത് ഇല്ലാതാവുന്നു. എന്തുകൊണ്ട്? ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ആ ശരീരത്തിൽ ഉള്ള ആത്മബോധമാണ്, മനസ്സിലുള്ള ആത്മബോധമാണ്. ആത്മബോധത്തിന് കാരണമായത് എന്താണ്? സ്വസ്വരൂപത്തെ കുറിച്ച് അറിയാതിരിക്കുകയാണ്. ആ സ്വസ്വരൂപജ്ഞാനം കൊണ്ട് ആ അജ്ഞാനം നിവർത്തിക്കുന്നു. സ്വസ്വരൂപം നിത്യനിവൃത്തമാണെന്നറിയുന്നു. ആ നിത്യനിവൃത്തമായ ആ സ്വസ്വരൂപത്തിൽ സംഭവിക്കുന്ന ആ സ്വസ്വരൂപത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ശരീരത്തിലോ മനസ്സിലോ സംഭവിക്കുന്ന സുഖങ്ങളോ ദുഃഖങ്ങളോ രണ്ടുമായിട്ടും തനിക്ക് ബന്ധമില്ല. ഇവിടെ എന്താണ്? താൻ ഇവിടെ എന്താ ആഗ്രഹിക്കുന്നത്? ദുഃഖത്തെ ഒഴിവാക്കിയിട്ട് സുഖം, പലവേദനയെ മാറ്റിയിട്ട് സ്വസ്ഥത, അതാണ് താൻ ആഗ്രഹിക്കുന്നത്. ഈ അവിടെ താൻ ആഗ്രഹിക്കുന്ന ആ സ്വസ്ഥത സുഖം, അതും താൻ തന്നിൽ ആരോപിക്കുന്നതാണ്. അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖം, അതും താൻ തന്നിൽ അജ്ഞാനം കൊണ്ട് ആരോപിക്കുന്നതാണ്. ഇതെല്ലാം ആരോപമാണ്. നിത്യനിവൃത്തമായ തന്നിൽ രണ്ടും തുല്യമാണ്. അവിടെ അനുഭവിക്കുന്ന സുഖവും അവിടെ അനുഭവിക്കുന്ന ദുഃഖവും രണ്ടിനും ഒരേ സ്ഥാനമാണ്. അത് എന്റെ നിവൃത്തി. ദുഃഖനിവൃത്തി മാത്രമല്ല, സുഖനിവൃത്തിയും രണ്ടിനും ഒരേ സ്ഥാനമാണ് അവിടെ. അത് രണ്ടും അജ്ഞാനനാശത്തോടുകൂടി സംഭവിക്കുന്നതാണ്. ആ അജ്ഞാനത്തെ നശിപ്പിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഈ വിദ്യ ചെയ്യുന്നുള്ളൂ. അല്ലാതെ തലവേദനയോ പല്ലുവേദനയോ ദുഃഖങ്ങളെയോ ക്ലേശങ്ങളെയോ ഒന്നും മാറ്റുക എന്ന് പറയുന്ന വിദ്യയുടെ ജോലിയല്ല. അതുകൊണ്ട് പറയുന്നു, അവിദ്യാ പ്രതിബന്ധം മാത്രോ ഹി മോക്ഷം. അതിനാണ് മോക്ഷം എന്ന് വെച്ചാൽ ആത്യന്തിക ദുഃഖം നിവൃത്തി. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. ആത്യന്തിക ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് ആ അവിദ്യാ പ്രതിബന്ധത്തിന്റെ നാശം മാത്രമാണ്. അപ്പൊ ഇവിടെ അവിദ്യയെ സ്വീകരിച്ചിരിക്കുന്ന എന്തായിട്ട്? ഒരു പ്രതിബന്ധമായിട്ട്. എന്തിനു പ്രതിബന്ധമായിരിക്കുന്നു? സ്വസ്വരൂപജ്ഞാനത്തിന്. അന്ധകാരം പ്രതിബന്ധമായിരിക്കുന്ന എന്താണ്? വെളിച്ചം കൊണ്ട് വസ്തുക്കളെ കാണുന്നത്. അതിനാണ് അന്ധകാരം പ്രതിബന്ധമായിരിക്കുന്നത്. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതിനൊന്നും അന്ധകാരം പ്രതിബന്ധമാണ്. വെളിച്ചം കൊണ്ട് വസ്തുക്കളെ കാണുന്നതിന് അന്ധകാരം പ്രതിബന്ധമാണ്. ആത്മപ്രകാശത്തിൽ ഇതെല്ലാം അനുഭവിക്കുന്നത്. അതിനാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം പ്രതിബന്ധമായിരിക്കുന്നു. ഇതെല്ലാം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഖവും ദുഃഖവും ശരീരവും പ്രപഞ്ചവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനുഭവത്തിന് അജ്ഞാനം തടസ്സമല്ല, പ്രപഞ്ച അനുഭവത്തിന് ഇരുൾ തടസ്സമല്ല. ഇരുട്ടിലൂടെയും പ്രപഞ്ചത്തെ അനുഭവിക്കും. ചക്ഷുരേന്ദ്രിയ ഒഴികെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ അനുഭവിക്കും. വെളിച്ചം കൂടാതെ അനുഭവിക്കാം പ്രപഞ്ചത്തെ. അതുപോലെ ആത്മബോധം കൂടാതെ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെളിച്ചം എന്ത് ചെയ്യുന്നു? ഇരുട്ടിനെ മാറ്റിയിട്ട് അതേ പ്രപഞ്ചത്തിന് കാണിച്ചായിരുന്നു. ഇപ്പോൾ കാഴ്ചപ്പാടിന് വ്യത്യാസം വരുന്നു. ഇത്രയുള്ളൂ. ഇരുട്ടത്ത് കണ്ടുകൊണ്ടിരുന്ന ഇരുട്ടത്ത് മറ്റേന്ദ്രിയങ്ങളിലൂടെ, മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രപഞ്ചം, ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്, നാക്കൊണ്ട് രുചിക്കുന്നുണ്ട്, മൂക്കൊണ്ട് മണക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. വെളിച്ചത്തിലൂടെ പ്രപഞ്ചത്തെ കാണാൻ പറ്റുന്നില്ലെന്ന് ഇരുളിൽ. പക്ഷെ പ്രപഞ്ചാനുഭവമുണ്ട് പൂർണ്ണമായിട്ട്. എന്തിനു വെളിച്ചത്തിന്റെ അനുഭവം പോലും വരാം സ്മരണ രൂപത്തിൽ, സ്മരിക്കാൻ വെളിച്ചത്തിൽ. അതുപോലെ ഈ അവസ്ഥയിൽ, ഈ അജ്ഞാനാവസ്ഥയിൽ പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട്. മനസ്സുകൊണ്ട് അറിയുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു, എല്ലാത്തിലൂടെ അറിയുന്നു. പക്ഷെ വെളിച്ചത്തിന്റെ സഹായത്തോടെ അറിയുന്നില്ല. എന്നുവെച്ചാൽ ആത്മബോധമാകുന്ന വിദ്യ ഇവിടെ പറഞ്ഞു. ആ വിദ്യയാകുന്ന പ്രകാശത്തിലൂടെ പ്രപഞ്ചത്തിന്റെ അനുഭവം, ശരീരത്തിന്റെ അനുഭവം, ആ വിദ്യയാകുന്ന വെളിച്ചത്തിലൂടെ ഉണ്ടാകുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ ആ അവിദ്യ നശിച്ചു പോകുന്നു. അവിദ്യ നശിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഇതെല്ലാം തന്റേതായി കരുതിയിരുന്ന ആ ബോധം നശിക്കുന്നു. ഈ ദുഃഖങ്ങളും ക്ലേശങ്ങളും എല്ലാം എന്റേതാണ്, എന്റെ ശരീരത്തിന്റെയാണ്, എന്റെ മനസ്സിന്റെയാണ്, ഞാൻ അനുഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഈ ബോധം, ഈ ബോധം നശിച്ചു പോകുന്നു. മനസ്സ് വിദ്യയുടെ പ്രകാശത്തിൽ അറിയുന്നു. വിദ്യയുടെ പ്രകാശത്തെ അറിയുക എന്ന് പറയുന്നത് എന്താണ്? നിത്യനിവൃത്തമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് വിദ്യയിലൂടെ അറിയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം, ആത്മബോധത്തിലൂടെ അനുഭവം എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നവരെ ഒരു വിളക്ക് കൊളുത്തി പിടിക്കുമ്പോൾ ആ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണുന്നത് പോലെ ആത്മബോധമാകുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലൂടെ ഇതിനെയെല്ലാം കാണാൻ പറ്റും. അപ്പോൾ കസേര കസേരയല്ല, മേശ മേശയല്ല, അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളാണ് നമുക്ക് അതിനെ സംബന്ധിച്ചുള്ളത്. അതല്ല, ആത്മബോധത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപം, സ്വയം പ്രകാശിക്കുന്ന തന്നിൽ ഈ പ്രപഞ്ച വ്യവഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ശരീരനാശം വരെ ഒരുവന് ആത്മബോധത്തിലൂടെയുള്ള പ്രപഞ്ചാനുഭവം. അപ്പോൾ അത് പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തിലൂടെ പ്രപഞ്ചത്തെ അറിയുന്നു. എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും വെളിച്ചം പതിച്ച് നമ്മളെ ചക്ഷുരിന്ദ്രിയ അവിടെ എത്തി ആ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി ആ വസ്തുവിനെ ഗ്രഹിക്കുന്നു. ഏത്? സൂര്യൻ വരെ, അല്ലെങ്കിൽ സൂര്യനോ അപ്പുറമുള്ള ഗ്രഹങ്ങളെ വരെ ഇന്ദ്രിയവും വെളിച്ചവും കൂട്ടിച്ചേർന്ന് പ്രകാശിപ്പിക്കുന്നു. അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം വെളിച്ചം ഭൗതികമാണ്, അത് ബാഹ്യമാണ്. ഇവിടെ കാലദേശങ്ങളെ അപേക്ഷിക്കുന്നു. ദേശം വരുമ്പോൾ ദൂരം വരുന്നു, അടുപ്പം വരുന്നു, കാലം വരുമ്പോൾ ഇന്നലെ ഇന്ന് വരുന്നു. ഇതിനെല്ലാം അപേക്ഷിച്ചിട്ടാണ് ഭൗതികമായ വെളിച്ചം ബാഹ്യമായി വസ്തുക്കളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭൗതികമായ വെളിച്ചമല്ല. ബാഹ്യമായ വസ്തുക്കളെ അങ്ങനെ ഒരു പ്രത്യേക വെളിച്ചത്തിലൂടെ കാണാം. ഇതെന്താണ്? സ്വസ്വരൂപമാണ് ഈ പ്രകാശം. ആന്തരികമായ പ്രകാശമാണ്. ആന്തരികമായ പ്രകാശത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യമായി വെളിച്ചം കൊണ്ട് അനുഭവിക്കുന്ന പോലെ അനുഭവിക്കുക എന്നുള്ളതല്ല. സ്വസ്വരൂപത്തിന്റെ വെളിച്ചത്തിൽ പ്രപഞ്ചം കേവലം അനുഭവവേദ്യമാകുക എന്നുള്ളതാണ്. ഏതുപോലെ സ്വപ്നം പോലെ. സ്വപ്നം എങ്ങനെയാണോ സമ്പൂർണ്ണ സ്വപ്നവും ഒരു വെളിച്ചത്തിൽ ഒരു ബോധത്തിൽ പ്രകാശിക്കുന്നത്, ഒരു ബോധമാണ് സ്വപ്നത്തിന്റെ ആധാരം. നമുക്ക് സ്വപ്നത്തിൽ നിന്നുണർന്നു വരുമ്പോൾ അറിയാം. അതുപോലെ ഏകമായ ബോധത്തിൽ സമ്പൂർണ്ണ പ്രപഞ്ചവും അനുഭവപ്പെടുക. ആ പ്രപഞ്ചം തന്നിൽ ആരോപിതമാണ്. ആ പ്രപഞ്ചത്തിലൂടെ തനിക്ക് താതാത്മ്യമില്ല. ആ പ്രപഞ്ചത്തിനോട് താതാത്മ്യപ്പെട്ടിട്ട് ഞാൻ ഇതാണ്, ഇതെന്റേതാണ്, ഈ ബോധം അവിടെ ഉണ്ടാകുന്നില്ല. അവിദ്യാനാശം എന്ന് പറയുന്നത് അവിദ്യ കൊണ്ടുണ്ടാകുന്ന ഇത്തരം ബോധങ്ങളുടെ നാശമാണ്. അവിദ്യാസൃഷ്ടമാണ് ഈ ബോധങ്ങൾ, ഞാൻ എന്റേത്, ഇത്തരത്തിലുള്ള ബോധം. സ്വരൂപ പ്രകാശത്തിൽ അത് നശിക്കുന്നു. ഞാനെന്നും എന്റേതെന്നും ഉള്ള നശിക്കുന്നു. നിങ്ങൾ ആത്മബോധത്തിലൂടെ ഈ പ്രപഞ്ചത്തെ കാണാൻ ശ്രമിക്കുന്നു. വേദാന്തം ഒക്കെ പഠിച്ചിട്ട് ശരി, വെളിച്ചത്തിൽ വസ്തുക്കളെ കാണുന്നത് പോലെ ആത്മബോധം എന്ന് പറയുന്ന ഒരു ബോധത്തിൽ വസ്തുക്കളെ കാണുന്നു എന്നെല്ലാം നമുക്ക് കൽപ്പിക്കാം. പക്ഷെ അത് നമ്മളുടെ കൽപ്പന പോലെ ക്ലേശകരമായൊരു കാര്യമില്ല. ആത്മബോധത്തിൽ പ്രപഞ്ചത്തെ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിദ്യാജന്യമായ, അവിദ്യ കൊണ്ടുണ്ടായ ഇത് ഞാൻ, ഇതാണ്, ഇതെന്റേതാണ് എന്നുള്ള ബോധം നശിക്കുക എന്നുള്ളതാണ്. ഞാനെന്നും എന്റേതെന്നും ശരീരവും ഇതിനെ സംബന്ധിച്ചും വന്നിരിക്കുന്ന ഈ ബോധം ഇല്ലാതാകുക എന്നുള്ളതാണ് അവിദ്യാനാശം. ഇതില്ലാതായ ശേഷിക്കുന്നത് അതാണ് സംഭവിക്കേണ്ടത്. അത് നമ്മുടെ കൽപ്പനയല്ല, നമ്മുടെ ഭാവനയല്ല. നമ്മുടെ ഭാവനയിലൂടെ ഇങ്ങനെ ഒരു പ്രത്യേക വെളിച്ചത്തിൽ ലോകത്തെ കാണാം എന്നുള്ള ഭാവനകളല്ല. അവിദ്യാനാശം, അവിദ്യ അതിന്റെ കാര്യസഹിതമുള്ള നാശമാണ്. അവിദ്യാനാശത്തിന്റെ എന്താണ് മുഖ്യമായി സംഭവിക്കുന്ന? അവിടെ അഹന്ത മമത ഇതെല്ലാം നശിച്ചു പോവുകയാണ്. അഹന്ത മമത നശിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം, ശരീരത്തിന്റെ ക്ലേശങ്ങൾ, മനസ്സ്, അതിന്റെ ക്ലേശങ്ങൾ, സുഖം ദുഃഖം ഇതിനോടൊന്നും ഒരുവൻ സ്വയം താതാത്മ്യപ്പെടാതിരിക്കുക. ആ താതാത്മ്യപ്പെടാതിരിക്കുക, താതാത്മ്യമാണ് അവിദ്യാകാരി. അവിദ്യ നശിക്കുമ്പോൾ ആ താതാത്മ്യപ്പെടൽ നശിക്കുന്നു. ആ താതാത്മ്യപ്പെടൽ നശിച്ചാൽ അവൻ ആ ബോധത്തിൽ തന്റെ ശേഷിക്കുന്ന അഹന്ത മമത രഹിതമായ, അതാണ് സങ്കല്പിക്കുന്നതിന് എളുപ്പമുള്ളത്. പ്രപഞ്ചത്തെ ആത്മപ്രകാശത്തിൽ കാണുക എന്ന് പറയുമ്പോൾ അവിദ്യ മമതാരഹിതമായ ബോധത്തിൽ അതിന് പ്രപഞ്ചത്തെ അനുഭവിക്കുക എന്ന് അർത്ഥമാണ്. ആ ബോധത്തിൽ അനുഭവിക്കുമ്പോൾ ശാരീരികമായ, മാനസികമായ ക്ലേശങ്ങളിൽ താതാത്മ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ശരീരത്തിനോടും മനസ്സിനോടും താതാത്മ്യപ്പെടാത്തതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളോട് താതാത്മ്യപ്പെടുന്നില്ല. ഈ ക്ലേശങ്ങളോ, ആ ക്ലേശങ്ങളോ അല്ലെങ്കിൽ ക്ലേശ നിവൃത്തിയോ, അതായത് ദുഃഖമോ സുഖമോ രണ്ടായാലും ആ വ്യക്തിയെ സംബന്ധിച്ച് സമം തന്നെ. അതിന് താതാത്മ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരുവന് വിശക്കുന്നു, വിശപ്പ് ക്ലേശത്തെ ഉണ്ടാക്കുന്നു, അയാൾ അസ്വസ്ഥനാകുന്നു. എന്തുകൊണ്ട്? അയാൾ പ്രാണൻ, മനസ്സ്, ശരീരം എല്ലാത്തിനോട് അയാളുടെ മനസ്സ് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ആഹാരം കഴിക്കുന്നു, തൃപ്തി വരുന്നു, അയാൾ തൃപ്തനാകുന്നു, അയാളുടെ ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നു. ഇത് രണ്ടിനും മുഖ്യമായി ഇത് രണ്ടും തന്നിൽ സംഭവിക്കുന്നു. എന്നിൽ സംഭവിക്കുന്നതിന് കാരണം എന്താണ്? എന്റെ ഇതിനോടുള്ള താതാത്മ്യമാണ്. ഞാൻ എന്റെ ശരീരത്തിനോടും പ്രാണനോടും മനസ്സിനോടും എല്ലാം താതാത്മ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വിശപ്പുണ്ടായി, എനിക്ക് ആഹാരം കഴിച്ചു, എനിക്ക് തൃപ്തി ഉണ്ടായി. അവിടെ വിശപ്പ്, ആഹാരം, തൃപ്തി ഇത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചാലും അജ്ഞാനിയെ സംബന്ധിച്ചാലും സമം തന്നെ. തത്വജ്ഞനെ സംബന്ധിച്ചാണെങ്കിലോ അയാളും വിശപ്പുണ്ടാകുന്നു, അയാളും ആ ദുഃഖ വിശപ്പാകുന്ന ദുഃഖം അതിന്റെ നിവൃത്തിക്ക് വേണ്ടി ആഹാരം കഴിക്കുന്നു, അയാളും തൃപ്തി അനുഭവിക്കുന്നു. ഒരൊറ്റ വ്യത്യാസം മാത്രം എന്താണ്? അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനം കൊണ്ട് അയാളുടെ താതാത്മ്യം നശിച്ചു, അജ്ഞാനം നശിച്ചു. അജ്ഞാനകാര്യമായിരിക്കുന്ന ആ താതാത്മ്യം അത് നശിച്ചു. തത്വജ്ഞാനത്തിന് പ്രതിബന്ധമുണ്ടാക്കാൻ ഇവിടെ ഒന്നുമില്ല. അതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. മറിച്ച് തത്വജ്ഞാനം സംഭവിക്കുന്നതുവരെ ഇത് സർവം പ്രതിബന്ധമാണ്. എന്തിന്? സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഈ വിശപ്പും ദാഹവും തൃപ്തിയും ഭക്ഷണവും എല്ലാം പ്രതിബന്ധമായിരിക്കുന്നു. തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളമോ ഇതൊന്നും പ്രതിബന്ധമേ അല്ല. എന്തുകൊണ്ട്? അതിനോട് താൻ താതാത്മ്യപ്പെട്ടിട്ടില്ല. തന്റെ സ്വരൂപത്തിൽ ശരീരമില്ല, പ്രാണനില്ല, മനസ്സില്ല, വിശപ്പില്ല, തൃപ്തിയില്ല, ദുഃഖമില്ല. മറിച്ച് അതെല്ലാം ഇവിടെ ഉണ്ടതാണ്. ഇവിടെ തന്റെ ശരീരത്തിൽ, തന്റെ മനസ്സിൽ, തന്റെ പ്രാണനിൽ അയാൾ അതെല്ലാം അനുഭവിക്കുന്നുണ്ട്. സുഖവും ദുഃഖവും, വിശപ്പും ദുഃഖ നിവൃത്തിയും എല്ലാം അനുഭവിക്കുന്നുണ്ട്. സ്വസ്വരൂപത്തിൽ അത് നിവൃത്തനായിരിക്കുന്നു. പക്ഷെ തന്നിൽ ആരോപിതമായതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് തത്വജ്ഞാനിയുടെ നില. അതുകൊണ്ട് ആ തത്വജ്ഞാനം നേരിട്ട് അവിദ്യ നശിപ്പിക്കുന്നു, അവിദ്യ കാര്യങ്ങളെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് അതിന് മോക്ഷത്തിന് പ്രതിബന്ധമില്ല. ജ്ഞാനം കൊണ്ടവൻ മുക്തനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തത്വജ്ഞാനത്തിന് ശേഷം നിലനിൽക്കുന്ന ശരീരം, ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, അയാളുടെ കർമ്മങ്ങൾ, സങ്കല്പങ്ങൾ, കാമം, ഇച്ഛ എന്നിവയുടെ എന്തൊക്കെ ഉണ്ടോ ഇതൊന്നും തന്നെ അയാളുടെ മോക്ഷത്തിന് പ്രതിബന്ധകമല്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഇതിനൊന്നും മോക്ഷത്തിന് പ്രതിബന്ധം ശ്രദ്ധിക്കാൻ സാധ്യമല്ല. അവിദ്യ പ്രതിബന്ധം മാത്രോ ഹി മോക്ഷ. അവിദ്യ പ്രതിബന്ധത്തെ നശിപ്പിക്കുന്നത് മാത്രമാണ് മോക്ഷം. നാന്യ പ്രതിബന്ധ. ഇതാണ് പരമാർത്ഥം. ഇനി കാര്യത്തിലേക്ക് വരാം. എന്താണ് തത്വജ്ഞാനം എന്ന് പറഞ്ഞ കാര്യം? ആവർത്തിച്ച് വേദാന്തം ശ്രവിക്കുന്നു, അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നു, പക്ഷെ ഈ താതാത്മ്യം മാറുന്നില്ല. ഞാൻ തന്നെയാണ് ക്ലേശിക്കുന്നത്, ഞാൻ തന്നെയാണ് ദുഃഖം അനുഭവിക്കുന്നത്. പക്ഷെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം എനിക്കുണ്ടല്ലോ, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നുണ്ടല്ലോ, വ്യക്തമായും അറിയുന്നുണ്ട്, പറഞ്ഞിരുന്ന പോലെ തന്നെ അറിയുന്നു. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, പ്രാണന ഇതെല്ലാം അപ്പുറമാണ്. അപ്പോ ആ ജ്ഞാനം എനിക്കുണ്ട്, പക്ഷെ വീണ്ടും ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? ഇങ്ങനെ ഒരു ജ്ഞാനത്തിന് ഉണ്ടായാൽ പിന്നെ അവിടെ പ്രതിബന്ധമില്ല, വെളിച്ചത്തിൽ എല്ലാം നശിക്കുന്നത് പോലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പറയുന്നത് ജ്ഞാനത്തിന് പ്രതിബന്ധമില്ല, പക്ഷേ ജ്ഞാനവും മോക്ഷവും ഇതിന്റെ ഇടയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് പ്രതിബന്ധങ്ങളുണ്ട്. അതാണ് സാധാരണ സംഭവിക്കുന്നത്. തത്വജ്ഞാനത്തിനുള്ള പ്രതിബന്ധങ്ങൾ നിൽക്കുന്നു, അതാണ് ദുഃഖം വീണ്ടും അനുവർത്തിക്കുന്നത്, സംസാരം വീണ്ടും അനുവർത്തിക്കുന്നത്. അപ്പോ ഞാൻ പറയുന്നു, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതോ? എനിക്ക് സംശയമുണ്ടെങ്കിലും മറ്റുള്ളവരടുത്ത് ഉറപ്പിച്ച് പറയാറുണ്ടല്ലോ, അഹം ബ്രഹ്മാസ്മി, അത്രയെങ്കിലും ചെയ്യാറുണ്ടല്ലോ അതോ? അപ്പോ അത് തന്നെയാണ് ജ്ഞാനത്തിന് പ്രതിബന്ധമായിരിക്കുന്നത്, ഈ അഹം ബ്രഹ്മാസ്മി. യഥാർത്ഥ ജ്ഞാനത്തിന് പ്രതിബന്ധമായിരിക്കുന്നു എന്തൊക്കെ? സംശയം, വിപര്യം, അജ്ഞാനം ഈ രൂപത്തിൽ പ്രതിബന്ധമായിരിക്കുന്നു. എന്നുവെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള സങ്കല്പങ്ങൾ, അഹം ബ്രഹ്മാസ്മിയെ കുറിച്ചുള്ള ഭാവനകൾ, ഇതെല്ലാം പ്രതിബന്ധമായിട്ട് വരാം. അതെന്താ? അഹന്തയും മമതയും നശിപ്പിച്ചുകൊണ്ട്, അവിദ്യാകാര്യമായ അഹന്തയും മമതയും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഹം ബ്രഹ്മാസ്മി തന്നിൽ പ്രകാശിച്ചില്ല. ആ പ്രകാശത്തിന് തടസ്സമായി ധാരാളമുണ്ട്, അതായത് വിദ്യയ്ക്ക് ധാരാളം തടസ്സങ്ങളുണ്ട്. ഏതിന്? വിദ്യയുടെ ഉത്പത്തിക്ക് തടസ്സമില്ല എന്ന് പറയുന്ന ഇവിടെ വിദ്യ അതിന്റെ ഫലത്തെ കൊടുക്കുന്നതിന് തടസ്സമില്ല, വിദ്യ ഉത്പന്നമാകുന്നതിന് തടസ്സങ്ങൾ ഒരുപാടുണ്ടാകാം. ദീപത്തെ പ്രകാശിപ്പിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ വരാം. ഈ പട്ടിയില്ലെങ്കിൽ പറ്റത്തില്ല, എണ്ണയില്ലെങ്കിൽ കഴിയത്തില്ല, തിരിയില്ലെങ്കിൽ കഴിയത്തില്ല, ഇതെല്ലാം ഉണ്ടായി, വെള്ളം വീണ് നനഞ്ഞു പോയാൽ കഴിയത്തില്ല, കാറ്റ് വീശിയാൽ കഴിയത്തില്ല, നൂറുകണക്കിന് പ്രതിബന്ധങ്ങളാണ്. എന്തിന്? വിദ്യ ഉണ്ടാകുന്നതിന്, വെളിച്ചം ജ്വലിക്കുന്നതിന്. വാസ്തവത്തിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും വിദ്യ പ്രകാശിക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങളാണ്. ഇവിടെ പ്രതിബന്ധമില്ല എന്ന് പറയുന്നത് എന്ത്? വിദ്യ പ്രകാശിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് വാസ്തവത്തിലുള്ള വിദ്യാപ്രകാശമാണെങ്കിൽ അതിന് പ്രതിബന്ധമില്ല. അതെന്ത് ചെയ്യുന്നു? അവിദ്യയെ കാര്യത്തോടുകൂടി നശിപ്പിക്കുന്നു, അവിടെ അഹന്ത മമതകൾ നശിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ധാരാളം പ്രതിബന്ധങ്ങളുണ്ട്. ശ്രവണത്തിലും മനനത്തിലും പ്രതിബന്ധങ്ങളുണ്ട്. ശ്രവണവും മനനവും വന്നു കഴിഞ്ഞാലും വിദ്യ ഉത്പന്നമാകുന്നതിന് പ്രതിബന്ധങ്ങൾ വരാൻ എന്താണ്? അതാണ് നേരത്തെ പറഞ്ഞത്, ക്ലേശാന അന്യതമേന അവിദ്യ അസ്മിത രാഗദ്വേഷാദി ക്ലേശങ്ങളിൽ ഏതെങ്കിലും പ്രതിബന്ധമായി വരാം, കാമം പ്രതിബന്ധമായി വരാം, പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ വരാം. അവിദ്യ അഹംഭാവം അത് പ്രതിബന്ധമായിട്ട് വരാം, ദ്വേഷം പ്രതിബന്ധമായിട്ട് വരാം, പലതും പ്രതിബന്ധമായിട്ട് വരാം. ഇതിലേതും വിദ്യ ഉത്പത്തിക്ക് തടസ്സമായി വരാം. ഇനി അതൊന്നും വേണ്ട, ഇവിടെ പറയുന്നത് ദേവാദിന ദേവന്മാര് ഈശ്വരീയമായ ശക്തികൾ അത് പ്രതിബന്ധമായിട്ട് വരാം. എന്ത് എങ്ങനെ പ്രതിബന്ധമായി വരും? ആദി ദൈവിക ഭാവങ്ങൾ അത് പ്രതിബന്ധമായിട്ട് വരാം. എല്ലാം വിദ്യ ഉത്പത്തിക്ക് തടസ്സമായി വരാം. അതുകൊണ്ടാണ് വിദ്യ ഉത്പത്തിക്ക് വേണ്ടിയിട്ട് സർവവും സഹകാരിയാണ് അദ്വൈതത്തിലെ ഏറ്റവും മുഖ്യമായ സിദ്ധാന്തമാണ്. അല്ലാതെ വിദ്യ ഉത്പത്തിക്ക് അനേക പ്രതിബന്ധങ്ങൾ ഉണ്ടാകാമെന്നുള്ളതുകൊണ്ട് വിദ്യ ഉത്പത്തിക്ക് സർവവും സഹകാരിയാണ്. അത് അദ്വൈതിക്ക് സമ്മതമായിട്ടുള്ള കാര്യമാണ്. ആ പ്രതിബന്ധങ്ങൾ നീക്കുന്ന എങ്ങനെ പ്രതിബന്ധങ്ങൾ നിത്യ നൈമിത്യകൈരേവ പ്രവാണോ ദുരിതക്ഷയം. പഴയ ആചാര്യന്മാർ മീമാംസകരി എന്ന് പറയും, കുമാരലഭട്ടൻ തന്നെ പറയും, എന്താണ് നിത്യ നൈമിത്യങ്ങളെ കൊണ്ട് നിന്റെ ദുരിതങ്ങളെ ക്ഷയിപ്പിക്കുക. അവിടെയാണ് കർമ്മത്തിന്റെയും മറ്റു വീണ്ടും നമ്മൾ നിൽക്കുന്ന നിലയിലേക്ക് വരുന്നത്. നമ്മൾ പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന നിലയെ കുറിച്ചാണ്. നമ്മൾ നിൽക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ അവിടെ ഈ വിഘ്ന നിവൃത്തിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഉപായങ്ങളെ സ്വീകരിക്കാമോ വിഘ്നത്തിനനുസരിച്ച് ആ ഉപായങ്ങളെ സ്വീകരിച്ച് വിഘ്ന നിവൃത്തി വരുത്തണം. അപ്പൊ അവിടെ ചോദ്യം വരും, എങ്ങനെ, എന്നിൽ എന്തൊക്കെയാണ് വിഘ്നം? വിഘ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അധർമ്മമാണ്, സംസ്കാര രൂപത്തിലാണ്. കണ്ടു തിരിച്ചറിയാൻ കഴിയത്തില്ല, അനുമാനിക്കാൻ കൂടി കഴിയത്തില്ല. അപ്പോൾ ആ വിഘ്നങ്ങൾക്ക് എന്താണ് തടസ്സം, ആ തടസ്സം വിഘ്നങ്ങൾ എങ്ങനെ തടസ്സം നീക്കുന്നു, അതിനെന്താണ് അതിനെ നിവർത്തിപ്പിക്കുന്നതിനുള്ള ഉപായം, ഏത് ഉപായത്തിലൂടെ അത് സാധ്യമാകും, അത് താനെങ്ങനെ അറിയും, അതിനാണ് ശാസ്ത്രവും ഗുരുവും നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ. ശാസ്ത്രം എന്ന് പറയുമ്പോൾ മുൻ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ, പിന്നെ ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ വിഘ്ന നിവർത്തിക്കുള്ള ഉപായം അനുഷ്ഠിക്കുന്നു. അത് എന്താണ്? ഒരാൾക്ക് കർമ്മമായിരിക്കും, ഒരാൾക്ക് ഉപാസനയായിരിക്കും, ഒരാൾക്ക് ഭക്തിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളാകാം, ഇതെല്ലാം കൂടിയാകാം, ഇതിലേതെങ്കിലും ആകാം. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഗുരുവും ശാസ്ത്രവും ആണ് തീരുമാനിക്കേണ്ടത്. ഈശ്വര അനുഗ്രഹം കൊണ്ട് ഒരുവന്റെ മനസ്സിലും തോന്നാം എനിക്ക് ഇന്നതാണ് വിഗ്രഹം, വിഘ്നമായിരിക്കുന്നത്, അതിന് ഞാൻ നിവർത്തിക്കാൻ എന്നെ ഉപായം ചെയ്യണം. ഈശ്വര അനുഗ്രഹം കൊണ്ട് സംഭവിക്കാത്തത് സമ്പാദിക്കാത്തതൊന്നുമില്ല, അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു അംഗശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി വിദ്യ ഉത്പത്തിക്കുള്ള പ്രതിബന്ധങ്ങളെ നീക്കുക. അവിടെ സർവശാസ്ത്രങ്ങളും അവിടെ സഹായമായിത്തീരും, സർവസാധനകളും അവിടെ സഹായമായിത്തീരും, സർവ ഗുരുക്കന്മാരും അവിടെ സഹായകമായിത്തീരും, അതെല്ലാം സഹായമായിട്ട് വരും. അതെല്ലാം വിദ്യ ഉത്പത്തിക്കാണ്. പക്ഷെ വിദ്യാപ്രാപ്തിയിൽ പ്രതിബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ ധരിച്ചു വീണ്ടും ഞാൻ ക്ലേശിക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ധരിച്ചത് തന്നെയാണോ അഹം ബ്രഹ്മാസ്മി, ഇനി വേറെ എന്തെങ്കിലുമാണോ, അങ്ങനെ ഒരു സംശയത്തിന് അവകാശമില്ല. എനിക്കുണ്ടായ അനുഭവമാണോ മോക്ഷം, അങ്ങനെ ഒരു സംശയത്തിലൂടെ യാതൊരു നിലയും ഇല്ല. ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തത്വജ്ഞാനം, അങ്ങനെ ഒരു സംശയം വരത്തില്ല. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് ഒരിക്കലും അത്ര സംശയങ്ങളുണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ആ ജ്ഞാനം സർവപ്രതിബന്ധങ്ങളെയും മാറ്റിയിരിക്കുന്നു. അജ്ഞാന സംശയ വിപര്യങ്ങൾ എന്ന് പറയുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി. അത് എന്താണ്? തന്നെയാണ് മോക്ഷം. ആ പ്രതിബന്ധ നിവൃത്തി തന്നെ മോക്ഷം. ഇവിടെ പ്രതിബന്ധ നിവൃത്തി വരെ മോക്ഷം വരെ അങ്ങനെ രണ്ടായി നിൽക്കുന്നില്ല. നിത്യത്വ ആത്മഭൂതത്വ അതിന് സമാധാനം പറയുന്നു. ഇവിടെ പറയുന്ന മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? അത് നിത്യമാണ്. നമ്മൾ പറയുന്നത് പോലെ എനിക്കിപ്പോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, നാളെ നമ്മൾ വേറൊരാളോട് ചോദിച്ചു ചോദിച്ചിട്ട് ആ ഉണ്ടായതാണോ ബ്രഹ്മാനുഭവം, അതാണോ അവസാനം, അങ്ങനെയല്ല. ഇത് നിത്യമാണ്. ഇന്നലെ ഉണ്ടായി നാളെ കാണാതിരിക്കുന്നതല്ല, ഇന്ന് കുറച്ച് സമയം ഉണ്ടായിരിക്കും, കുറച്ച് സമയം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. നിത്യമാണ്. മാത്രമല്ല, നമ്മൾ തുടങ്ങിയവിടെയാണ് ആത്മഭൂതത്വ ഇത് സ്വസ്വരൂപമാണ്, സ്വസ്വരൂപജ്ഞാനമാണ്, സ്വസ്വരൂപത്തിലുള്ള നിവൃത്തിയാണ്. മറ്റിവിടെ മറ്റു ഏതെങ്കിലും ഒന്നിനെ നേടുന്നതല്ല, മറ്റേതെങ്കിലും ഒന്നിനെ ഇല്ലാതാക്കുന്നതല്ല. ഇതെല്ലാം സംഭവിക്കുന്നത് തന്നിലാണ്. തന്നിൽ ആ വിദ്യ പ്രവാസിക്കുമ്പോൾ ഇവിടെയുള്ള സർവ വിഘ്നങ്ങളും അവസാനിക്കുന്നു. അവനെ കുറിച്ചാണ് പറയുന്നത് എന്ത്? ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി തസ്മസയ കസ്ചിത് വൈ ലോകേ തത് പരമം ബ്രഹ്മവേദ. ആ പരമമായ ബ്രഹ്മത്തെ സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കുന്നവൻ സാക്ഷാത് അഹമേവ അസ്മീതി, താൻ തന്നെ. മറ്റെന്തും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല. സ്വസ്വരൂപം തന്നെ, തന്റെ ഉള്ളിൽ ആ സ്വസ്വരൂപം പ്രകാശിച്ച് അവിടെയുള്ള സർവ വിഘ്നങ്ങളെയും നീക്കി അഹന്ത മമത ഇവയെ നീക്കുമ്പോൾ അഹമേവ അസ്മി, താൻ തന്നെയാണ് ആ പരമമായ തത്വവിധി. സ നാന്യാഗതിയും ഗച്ഛതി, അവന് പിന്നെ മറ്റൊരു ഗതിയില്ല, അവന് പിന്നെ അവന്റെ മനസ്സിന് വേറെ ഗതിയില്ല. അവിടെ സംശയങ്ങളോ വിപര്യങ്ങളോ ഒന്നുമില്ല. അവനും പിന്നെ ചോദിക്കേണ്ടി വരുന്നില്ല, ഇതാണോ, ഇതിനപ്പുറം ഇനിയുണ്ടോ ബ്രഹ്മജ്ഞാനം, അങ്ങനെ ഒരു ചോദ്യം അവന് ഉണ്ടാകുന്നില്ല. ദേവേ രവി തസ്യ ബ്രഹ്മപ്രാപ്തി പ്രതി വിഘ്നമെന്ന ശക്തി കർത്തും. ആ തത്വജ്ഞാനം അവനിൽ പ്രകാശിച്ചാൽ ദേവന്മാർ കൂടി നിസ്സഹായരാണ്. ആ ബ്രഹ്മപ്രാപ്തിക്ക്, അതായത് അവന്റെ മോക്ഷത്തിന് തടസ്സം നിൽക്കാൻ വേറെ ആർക്കും ബ്രഹ്മാവിനോ വിഷ്ണുവിനോ മഹേശ്വരനോ ഇന്ദ്രനോ ചന്ദ്രനോ ആർക്കും സാധ്യമല്ല. അതിനു മുമ്പ് ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് അനേക വിഘ്നങ്ങളുണ്ട്. ആ വിഘ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് ശ്രവിച്ചിട്ടും പറഞ്ഞിട്ടും ആ ജ്ഞാനം ഉണ്ടാകാത്തത്. ആ ജ്ഞാന ഉത്പത്തിക്ക് തടസ്സങ്ങളുള്ളത് കൊണ്ടാണ്. ജ്ഞാന ഉത്പത്തിക്ക് ശേഷം തടസ്സങ്ങളില്ല. ഈ രണ്ട് വ്യത്യാസങ്ങളുള്ള പറയുന്നത് ദേവേ രവി തസ്യ ബ്രഹ്മപ്രാപ്തി പ്രതി വിഘ്നോ എന്നെ ശക്തിതേ കത്തും. ദേവന്മാർക്ക് കൂടി അവന്റെ ബ്രഹ്മപ്രാപ്തിക്ക് വിഘ്നത്തെ ഉണ്ടാക്കാൻ കഴിയുകയില്ല. ആത്മാഹി യേഷാം സഭവതി, ഇത് അവന്റെ ആത്മാവ് തന്നെയാണ്, സ്വരൂപം തന്നെയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് സ്വരൂപജ്ഞാനത്തെ കുറിച്ചാണ്. പ്രാപിക്കുക എന്ന് പറയുന്നത് സ്വരൂപപ്രാപ്തിയാണ്. മുക്തി എന്ന് പറയുന്നത് സ്വരൂപമുക്തിയാണ്. തസ്മാത് ബ്രഹ്മ വിദ്വാൻ ബ്രഹ്മൈവ ഭവതി. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ താല്പര്യം ഇങ്ങനെ മനസ്സിലാകും. സ്വസ്വരൂപത്തെ അറിയുന്നവൻ അവൻ അതായി തന്നെ തീരുന്നു. ബ്രഹ്മ വിദ്വാൻ ബ്രഹ്മൈവ ഭവതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നവൻ അതായി തന്നെ തീരുന്നു എന്ന് പറഞ്ഞാൽ അവൻ പിന്നീട് ശരീരമാകുന്നില്ല, അവൻ പിന്നീട് മനസ്സാകുന്നില്ല, അവൻ പിന്നീട് പ്രാണനാകുന്നില്ല, ഇന്ദ്രിയങ്ങളാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ അതിനോട് താതാത്മ്യപ്പെടുന്നില്ല, അവൻ അതിനോടൊന്നും മമത വരുന്നില്ല. ഇത് ആന്തരികമായി സംഭവിക്കുന്ന ഒരു കാര്യം. ഇതെല്ലാം അവനിൽ ഉണ്ടെങ്കിലും എന്നുകൂടെ കൂട്ടിച്ചേർത്തു, അവനിൽ ശരീരത്തിൽ അഹന്ത വരുന്നില്ല, മമത വരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരീരം ഇല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. ശരീരം നിലനിൽക്കേ തന്നെ ശരീരത്തിൽ അഹന്തയും മമതയും വരുന്നില്ല എന്നാ. അല്ലെങ്കിൽ ശരീരത്തിൽ അഹന്തയും മമതയും വന്ന് ശരീരത്തിൽ സംഭവിക്കുന്ന ക്ലേശങ്ങൾ, ആ ക്ലേശങ്ങളോട് അവൻ താതാത്മ്യപ്പെടുന്നില്ല. മനസ്സിന്റെ ക്ലേശങ്ങളോട് അവൻ താതാത്മ്യപ്പെടുന്നില്ല. ഈ ശരീരവും മനസ്സും പ്രാണനും എല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം, അവന്റെ പ്രാരബ്ധം നിലനിൽക്കുന്നിടത്തോളം കാലം, പിന്നെ അവൻ എന്തായിരിക്കുന്നു? അവൻ സ്വസ്വരൂപമായി തന്നെ നിൽക്കുന്നു. അതെന്താണ്? ഈ ശരീര മനസ്സുകളോടൊന്നും താതാത്മ്യപ്പെടാത്ത, ഇതിനോട് അഹന്തയും മമതയും ഒന്നുമില്ലാത്ത തന്റെ ഒരു നില. ആ നിലയിൽ അവൻ നിലനിൽക്കുന്നു. തസ്മാത് ബ്രഹ്മ വിദ്വാൻ ബ്രഹ്മൈവ ഭവതി. ഇതാണ് ആത്മനിഷ്ഠയുടെ അല്ലെങ്കിൽ ആത്മമുക്തിയുടെ പരമമായ നില. അതിനെക്കുറിച്ച് പറയുന്നു. സയോ വൈ തദ് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി നാസ്യ ബ്രഹ്മവിത് പുലേ ഭവതി തരതി ശോകം തരതി പാത്മാനം ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്തോ അമൃതോ ഭവതി. ഓ ശാന്തി ശാന്തി ശാന്തി.